അധ്യായം 30 പന്തിരിവരെ നിയമിക്കുന്നു. മർക്കോസ് 3:13-19, ലൂക്കോസ് 6:12-16. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരിവരെ നിയമിച്ചു. ക്രിസ്തു പന്തിരിവരെ അപ്പോസ്തലത്തിലേക്കും വിളിച്ചത് ഗിരിപ്രഭാഷണം നടത്തിയതും ഗലീലക്കടലിൽ നിന്ന് അല്പം അകലെ വൃക്ഷനിബിഡമായ ഒരു മലഞ്ചെരിവിൽ വെച്ചായിരുന്നു. കുന്നുകളും വയലുകളും ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട വിശ്രമസ്ഥലങ്ങളായിരുന്നു. ദേവാലയങ്ങളിൽ വെച്ച് നൽകിയതിനേക്കാൾ കൂടുതൽ ഉപദേശങ്ങൾ നൽകിയത് ഇപ്രകാരമുള്ള തുറസായ സ്ഥലത്ത് വെച്ചായിരുന്നു. യേശുവിൻ്റെ അനുഗമിച്ച വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളുവാൻ ഒരു ദേവാലയത്തിനും കഴിയില്ലായിരുന്നു. ഈ ഒരു കാരണം മാത്രം വെച്ചുകൊണ്ടായിരുന്നില്ല യേശു ജനത്തോട് സംസാരിപ്പാൻ വൃക്ഷത്തോപ്പുകളും വയലേലകളും തിരഞ്ഞെടുത്തത്. യേശു പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പ്രകൃതിയിലെ ശാന്തസുന്ദരങ്ങളായ ഓരോ പ്രദേശവും യേശുവിന് ദേവാലയങ്ങളായിരുന്നു. ആദി മാതാപിതാക്കളുടെ ആരാധനാലയം ഏദനിലെ പൂന്തോപ്പുകളായിരുന്നു. അവിടെ യഹോവ ആദാമിനോടും ഹവ്വായോടും സംസാരിച്ചു. പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷവും നമ്മുടെ ആദി മാതാപിതാക്കൾ വയലുകളിലും വൃക്ഷത്തോപ്പുകളിലുമാണ് ആരാധന നടത്തിയിരുന്നത്. ആ സന്ദർഭങ്ങളിൽ തൻ്റെ കൃപയുടെ സുവിശേഷവുമായി ക്രിസ്തു അവരെ സന്ദർശിച്ചു. മേമറയുടെ തോപ്പിൽ വെച്ച് അബ്രാഹാമിനോട് സംഭാഷിച്ചത് ക്രിസ്തുവായിരുന്നു. വൈകുന്നേരം പ്രാർത്ഥനയ്ക്കായി വെളിമ്പ്രദേശത്ത് പോയിരുന്ന ഇസഹാക്കിനോട് സംസാരിച്ചതും ക്രിസ്തുവായിരുന്നു. ബേഥേലിലെ മലഞ്ചെരിവിൽ വെച്ച് യാക്കോബിനോടും മിദ്യാനിലെ പർവ്വതത്തിൽ വെച്ച് മോശയോടും ഇടയബാലനായ ദാവീദിനോട് സംസാരിച്ചതും ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ചായിരുന്നു വർഷത്തിലൊരിക്കൽ ഒരാഴ്ച മുഴുവൻ ഇസ്രായേലിയർ തങ്ങളുടെ വീടുകളെ വിട്ട് കൂടാരങ്ങളിൽ പാർത്തത്. ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലങ്ങളും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ഇലയും കൊണ്ട് അവർ കൂടാരങ്ങളെ ചമച്ചു. ലേവ്യർ 23:40. ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുവാൻ യേശു നഗരത്തിൻ്റെ ശബ്ദായമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ശാന്തസുന്ദരമായ കുന്നിൻ പ്രദേശങ്ങളും പ്രകൃതി രമണീയമായ സമതല പ്രദേശങ്ങളും തിരഞ്ഞെടുത്തു. സ്വാർത്ഥയന്തകളെ കീഴടക്കി ദൈവിക സ്വഭാവം പകർത്തുവാനുള്ള അന്തരീക്ഷമായിരുന്നു യേശു ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്തത്. നീലിമയുള്ള ആകാശവും മേൽത്തട്ട് വിരിച്ച കുന്നിൻ പ്രദേശത്തെ പച്ചപ്പുൽത്തകിടിയും ഗലീല കടലോരത്തെ മണൽപ്പരപ്പും യേശുവിൻ്റെ ഉപദേശം കേൾക്കാനെത്തിയ ജനസഞ്ചയത്തിന് ആതിഥ്യം വിളി. തൻ്റെ കരങ്ങളിൽ നിർമ്മിച്ച മനോഹര പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് ലൗകിക ചിന്തകളിൽ മുഴുകിയിരുന്ന ജനത്തെ തിരിക്കുവാൻ യേശുവിന് കഴിഞ്ഞു. സ്വർഗരാജ്യത്തിൻ്റെ തത്വങ്ങൾ പ്രകൃതിയിൽ കൂടെ ജനത്തിനെ യേശു വെളിപ്പെടുത്തി കൊടുത്തു. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രകൃതിയിലേക്ക് നോക്കി ദൈവീയ സത്യത്തിൻ്റെ വിലയേറിയ പാഠങ്ങൾ പഠിച്ചു. ക്രിസ്തു പഠിച്ച പാഠങ്ങൾ പ്രകൃതി വീണ്ടും മനുഷ്യനെ അനുസ്മരിപ്പിക്കുന്നു. ക്രിസ്തു ഹൃദയത്തിലുള്ള ഏതൊരു വ്യക്തിക്കും പ്രകൃതിയിൽ നിന്നും ദൈവീയ സത്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും. പ്രകൃതി ശ്രേഷ്ഠ ചിന്തകൾ നമ്മൾ ഉണർത്തുന്നു. കർത്താവിൻ്റെ ഉപമകൾ പ്രകൃതിയിൽ നിന്നുള്ളവയാകയാൽ പ്രകൃതിയെ നിരീക്ഷിക്കുന്നവർക്ക് കർത്താവിൻ്റെ ദിവ്യമായ പാഠങ്ങൾ വീണ്ടും ഓർമ്മയിലെത്തും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ദൈവീയ സാന്നിധ്യം അനുഭവവേദ്യമാകുകയും അത് ഹൃദയത്തിന് ആശ്വാസം നൽകുകയും ചെയ്യും. തനിക്ക് ശേഷം ഭൂമിയിൽ തൻ്റെ പ്രതിനിധിയായിരിക്കേണ്ട സഭയുടെ രൂപീകരണമായിരുന്നു കർത്താവിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാന കാര്യം. ശിഷ്യന്മാർക്ക് കൂടി വരുവാൻ വലിയ ദൈവാലയങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. ശിഷ്യന്മാർക്ക് ലഭിച്ച ആ ദിവസത്തെ ദിവ്യാനുഭൂതികൾ കുന്നുകളുടെയും താഴ്വരകളുടെയും കടലിൻ്റെയും സൗന്ദര്യവുമായി എന്നേക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. തന്നിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ച കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്ന സാക്ഷികളായി തീരേണ്ടതിനാണ് ശിഷ്യന്മാരെ യേശു വിളിച്ചത്. മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയിലേക്കായിരുന്നു യേശു ശിഷ്യന്മാരെ ക്ഷണിച്ചത്. അവരെക്കാൾ ശ്രേഷ്ഠനായി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കർത്താവ് മാത്രമായിരുന്നു. ശിഷ്യന്മാർ രക്ഷണ വേലയിൽ യേശുവിൻ്റെ കൂട്ടുവേലക്കാരായിരുന്നു. പഴയ നിയമകാലത്ത് 12 ഗോത്രപിതാക്കന്മാർ ഇസ്രായേലിൻ്റെ പ്രതിനിധികളായിരുന്നതുപോലെ 12 അപ്പോസ്തലന്മാർ സുവിശേഷ സഭയുടെ പ്രതിനിധികളായിരുന്നു. താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ സ്വഭാവം യേശുവിനറിയാമായിരുന്നു. അവരുടെ ബലഹീനതകളും തെറ്റുകളും കർത്താവിന് മുമ്പിൽ നഗ്നമായിരുന്നു. അവർ കടന്നു പോകേണ്ട അപകടങ്ങളെക്കുറിച്ച് കർത്താവ് അറിഞ്ഞിരുന്നു. ശിഷ്യന്മാരുടെ മേൽ നിഷ്പക്ഷിതമാകാൻ പോകുന്ന ചുമതലകളും കർത്താവിൻ അറിയാമായിരുന്നു. താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ കർത്താവ് വളരെ സ്നേഹിച്ചു. ഗലീലക്കടലിന് സമീപമുള്ള ഒരു മലയിൽ ഏകനായി യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ ആ സമയം സുഖനിദ്രയിലായിരുന്നു. പ്രഭാതത്തിൽ യേശു അവരെ വിളിച്ചുകൂട്ടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു. ശിഷ്യന്മാർ കുറച്ചുകാലം സജീവമായി യേശുവിനോടൊത്ത് പ്രവർത്തിച്ചിരുന്നു. യോഹന്നാനും യാക്കോബും അന്ത്രയോസും പത്രോസും ഫിലിപ്പോസിനോടും നഥാനിയലിനോടും മത്തായിയോടും കൂടെ മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതലായി കർത്താവിനോട് അടുത്ത് സഹകരിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ സാക്ഷീകരിക്കുന്നതിൽ ഈ ശിഷ്യന്മാർ കൂടുതൽ ശുഷ്കാന്തി കാണിച്ചിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവുമായി ഏറ്റവും അധികം അടുത്ത് പ്രവർത്തിച്ചിരുന്നു. അവർ എപ്പോഴും കർത്താവിനോടുകൂടി ആയിരുന്നു. കർത്താവിൻ്റെ വാക്കുകൾ അവർ ശ്രദ്ധിക്കുകയും അവൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ സാക്ഷീകരിക്കുകയും ചെയ്തു. യോഹന്നാൻ യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ എന്ന ബഹുമതി യോഹന്നാൻ ലഭിച്ചു. യേശു എല്ലാവരെയും ഹൃദയംഗമായി സ്നേഹിച്ചു. എന്നാൽ യോഹന്നാൻ്റെ ഹൃദയം യേശുവിൻ്റെ സ്നേഹത്തെ ഏറ്റവും അധികം സ്വീകരിച്ചു. യോഹന്നാൻ മറ്റ് ശിഷ്യന്മാരെ അപേക്ഷിച്ച് ചെറുപ്പമായിരുന്നു. അവനൊരു ശിശുവിനെ പോലെ തൻ്റെ ഹൃദയം യേശുവിന് തുറന്നു കൊടുത്തു. യേശുവിൻ്റെ സ്നേഹം അവന് കൂടുതൽ ലഭിച്ചു. യോഹന്നാൻ കൂടെ രക്ഷകൻ്റെ ആത്മീയ ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ ഇടയായി. അപ്പോസ്തലന്മാർ പല സംഘങ്ങളായി തിരിഞ്ഞപ്പോൾ അതിൽ ഒരു സംഘത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് ഫിലിപ്പോസ് ആയിരുന്നു. എന്നെ അനുഗമിക്കുക എന്ന യേശുവിങ്കിൽ ആദ്യമായി വിളി ലഭിച്ച ശിഷ്യനായിരുന്നു ഫിലിപ്പോസ്. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും നഗരമാകുന്ന ബെത്സയിദയിൽ നിന്നായിരുന്നു ഫിലിപ്പോസും വന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം ഫിലിപ്പോസ് കേട്ടിരുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന പ്രഖ്യാപനം ഫിലിപ്പോസ് കേട്ടു. ഫിലിപ്പോസ് കളങ്കമറ്റ ഒരു സത്യാന്വേഷിയായിരുന്നെങ്കിലും വിശ്വസിക്കുവാൻ താമസമുള്ളവനായിരുന്നു. ഫിലിപ്പോസ് യേശുവിനോടുകൂടെ ചേർന്നുവെങ്കിലും നഥാനിയലുമായി സംസാരിക്കുന്ന വേളയിൽ യേശുവിൻ്റെ ദൈവമഹത്വത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യം വന്നിരുന്നില്ല. യോഹന്നാൻ 1:45 സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നായിരുന്നു. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യേശു ആവശ്യപ്പെട്ടപ്പോൾ ഫിലിപ്പോസിൻ്റെ അവിശ്വാസം വീണ്ടും പ്രകടമാക്കപ്പെട്ടു. അവൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി യേശു ചോദിച്ചു, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? തൻ്റെ അവിശ്വാസം തെളിയിക്കുന്ന ഉത്തരമാണ് ഫിലിപ്പോസ് നൽകിയത്. ഓരോരുത്തർക്കും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല. യോഹന്നാൻ 6:5-7 യേശു ഫിലിപ്പോസിൻ്റെ അവിശ്വാസത്തിൽ ദുഃഖിച്ചു. ഫിലിപ്പോസ് യേശുവിനോട് കൂടിയായിരുന്നിട്ടും വിശ്വാസമുള്ളവനായി തീർന്നില്ല. യേശുവിനെ പരിചയപ്പെടുവാൻ യവന്മാർ ആഗ്രഹിച്ചപ്പോൾ ആ സന്ദർഭത്തെ ഫിലിപ്പോസ് ഫലപ്രദമായി ഉപയോഗിച്ചില്ല. അവൻ അതിനെക്കുറിച്ച് അന്ത്രയോസിനോടാണ് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പുള്ള നിമിഷങ്ങളിൽ ഫിലിപ്പോസിൻ്റെ വാക്കുകളിൽ പ്രത്യാശ നിഴലിച്ചിരുന്നില്ല. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് തോമസ് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഉടനെ ഫിലിപ്പോസ് നൽകിയ മറുപടി അവിശ്വാസം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞങ്ങൾക്ക് മതി. യോഹന്നാൻ 14:5-8 യേശുവിനോടുകൂടെ 3 വർഷം ഉണ്ടായിരുന്ന ആ ശിഷ്യൻ്റെ വിശ്വാസം വളരെ ബലഹീനവും സത്യത്തെ അംഗീകരിക്കുവാൻ ഒരുക്കമുള്ളതുമായിരുന്നില്ല. ഫിലിപ്പോസിൻ്റെ അവിശ്വാസവും നഥാനിയേലിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസവും അവരുടെ വൈരുദ്ധ്യത്തെ കാണിക്കുന്നു. നഥാനിയേൽ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിച്ചു. ഫിലിപ്പോസിൻ്റെ അവിശ്വാസത്തെ ക്രിസ്തു സഹിച്ചു. ശിഷ്യന്മാരുടെ മേൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ വർഷം ഉണ്ടായപ്പോൾ ഫിലിപ്പോസ് ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരമുള്ള ശിഷ്യനായി തീർന്നു. താൻ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നുവെന്ന ബോധത്തോടെ ശ്രോതാക്കൾക്ക് വ്യക്തമായി മനസ്സിലാകത്തക്ക വിധത്തിൽ ഫിലിപ്പോസ് സംസാരിച്ചു. യേശു ശിഷ്യന്മാരെ നിയമിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരാൾ അവരുടെ ഇടയിലേക്ക് വന്നു. ക്രിസ്തുവിൻ്റെ അനുഗാമിയാണ് താനെന്ന അവകാശവാദം ഉന്നയിച്ച യൂദാ ഇസ്കരിയോത്താവായിരുന്നു അയാൾ. ശിഷ്യന്മാരുടെയിൽ ഒരു സ്ഥാനം ലഭിക്കുവാനായിരുന്നു അയാൾ കടന്നു വന്നത്. ആത്മാർത്ഥയുടെ മുഖപൂടമണിഞ്ഞ് അയാൾ യേശുവിൽ താൽപ്പര്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു അവൻ്റെ വാഗ്ദാനത്തെ നിരസിക്കുകയോ സ്വാഗതം ചെയ്യുകയോ ചെയ്തില്ല. യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ ഇടമില്ല. മത്തായി 8:19-20 യേശു മശിഹയാണെന്ന യൂദാസ് വിശ്വസിച്ചു. അപ്പോസ്തലന്മാരുടെ കൂടെ ചേർന്നാൽ ക്രിസ്തു സ്ഥാപിക്കുന്ന പുതിയ രാജ്യത്തിൽ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം ലഭിക്കുമെന്ന് യൂദാ ആശിച്ചു. ഈ ദുർമോഹത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ് തനിക്ക് ഭൗമിക സമ്പത്തുകളൊന്നുമില്ല എന്ന് യേശു പറഞ്ഞത്. യൂദാ തങ്ങളോടുകൂടെ ചേർന്നു. പ്രവർത്തിക്കുന്നത് കാണുവാൻ മറ്റ് ശിഷ്യന്മാർക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. യൂദാ ആജ്ഞാശക്തിയുള്ളവനും കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തനും ഭരണശേഷിയുള്ളവനുമാണെന്ന് വ്യക്തമായതുകൊണ്ട് യൂദാ തങ്ങളെപ്പോലെ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാകുവാൻ മറ്റുള്ളവർ വളരെ ആഗ്രഹിച്ചു. എന്നാൽ യൂദയോടുള്ള യേശുവിൻ്റെ നിലപാടിൽ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഇസ്രയേലിലെ നേതാക്കന്മാരുടെ സഹകരണം ലഭിക്കുന്നതിനായി യേശു ശ്രമിക്കാഞ്ഞതിൽ ശിഷ്യന്മാർ വളരെ നിരാശരായിരുന്നു. തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായി സ്വാധീനശക്തിയുള്ള നേതാക്കളുടെ സഹകരണം തേടാതിരിക്കുന്നത് വലിയൊരു തെറ്റായി ശിഷ്യന്മാർക്ക് തോന്നി. യേശു യൂദായെ പൂർണ്ണമായി നിരസിച്ചിരുന്നുവെങ്കിൽ യേശു എടുത്ത നിലപാട് ബുദ്ധിപൂർവകമായിരുന്നോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുമായിരുന്നു. ദൈവീയശ്രൂഷയ്ക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ലൗകിക പരിഗണനകൾ നൽകുന്നതിൻ്റെ അപകടം യൂദായുടെ പിൽക്കാല ചരിത്രം തെളിയിച്ചു. ശിഷ്യന്മാരുടെ നോട്ടത്തിൽ യൂദയെ ലഭിക്കുക എന്നത് ഒരു നേട്ടമായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള മനുഷ്യർ ദൈവവേലയെ ശത്രുവിലെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. യൂദ യേശുവുമായി ഇടപെട്ടപ്പോൾ യേശുവിൻ്റെ സ്വഭാവ മഹിമ മനസ്സിലാക്കിയിരുന്നതേയില്ല. ആത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു ദിവ്യശക്തിയുടെ സ്വാധീന വലയത്തിലാണ് താനെന്ന് യൂദയ്ക്ക് മനസ്സിലായി. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവനും പുകഞ്ഞ തിരി കെടുത്തിക്കളയാത്തവനുമായ കർത്താവ് യൂദായെ അങ്ങേയറ്റം രക്ഷിപ്പാൻ ആഗ്രഹിച്ചു. യൂദായുടെ ഹൃദയം കർത്താവ് കണ്ടു. ദൈവകൃപ യൂദ പ്രയോജനപ്പെടുത്തിയിരുന്നില്ല എങ്കിൽ അയാൾ നിബദിക്കുവാൻ പോകുന്ന പാപക്കുഴിയുടെ ആഴം എത്ര ഭയാനകമായിരിക്കുമെന്ന് യേശുവിനറിയാമായിരുന്നു. ദിനംതോറും തൻ്റെ ദിവ്യസ്നേഹം രുചിച്ചറിയുവാനുള്ള അവസരം കർത്താവ് യൂദയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. തൻ്റെ ഹൃദയത്തെ യേശുവിനെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ യൂദായുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും ദൈവരാജ്യത്തിന് ഒരവകാശിയായി തീരുകയും ചെയ്യുമായിരുന്നു. മനുഷ്യൻ ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവനെ ദൈവം സ്വീകരിക്കുന്നു. ഒരുവൻ ദൈവത്തിൻ്റെ ശിക്ഷണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ താല്പര്യം കാട്ടുകയും ചെയ്താൽ ദൈവം അവനെ തൻ്റെ വേലയ്ക്കായി ഒരുക്കും. അവർ പൂർണ്ണതയുള്ളവരായതുകൊണ്ടല്ല ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നത്. പ്രത്യേക അവരുടെ അപൂർണതയിൽ അവർ സത്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ടും സത്യത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതുകൊണ്ടും ക്രിസ്തുവിൻ്റെ കൃപയാൽ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതുകൊണ്ടുമാണ് ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നത്. മറ്റ് ശിഷ്യന്മാർക്ക് ലഭിച്ച അതേ അവസരങ്ങൾ യൂദയ്ക്ക് ലഭിച്ചു. അവർ ശ്രദ്ധിച്ച വിലയേറിയ പാഠങ്ങൾ യൂദായും കേൾക്കുവാനിടയായി. എന്നാൽ ക്രിസ്തു ആഗ്രഹിച്ച കാര്യങ്ങൾ യൂദായുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു. സ്വർഗീയ പരിജ്ഞാനം പ്രാപിക്കുന്നതിനു വേണ്ടി സ്വയത്തെ കീഴ്പ്പെടുത്തുവാൻ യൂദായ്ക്ക് മനസ്സില്ലായിരുന്നു. തന്നെ വഞ്ചിക്കുവാൻ പോകുന്നവരോട് എത്ര ദയോടുകൂടെ യേശു പെരുമാറി. യേശു നിസ്വാർത്ഥതയുടെ വിലയേറിയ പാഠങ്ങളെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. ദുരാഗ്രഹം എത്ര നീചമായ ഒന്നാണെന്ന് യൂദായുടെ മുമ്പാകെ യേശു പറഞ്ഞു. തൻ്റെ സ്വഭാവത്തെ യേശു തുറന്നു കാട്ടുന്നതായി യൂദയ്ക്ക് പലപ്പോഴും അനുഭവപ്പെട്ടു. യൂദയുടെ പാപം അവനെ തുറന്നു കാണിച്ചു കൊടുത്തു. എന്നാൽ തൻ്റെ പാപങ്ങളെ വിട്ടുതിരിയുവാനോ ഏറ്റുപറയുവാനോ യൂദ ഒരുക്കമായിരുന്നില്ല. യൂദ തന്നെക്കുറിച്ച് വലിയവനെന്ന് കരുതി. പരീക്ഷകളെ എതിർത്ത് ജയിക്കുന്നവന് പകരം തെറ്റായ മാർഗങ്ങളെ യൂദ പിന്തുടർന്നു. ക്രിസ്തു തനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി തനിക്ക് പ്രയോജനപ്പെടേണ്ടതിന് യൂദ ക്രിസ്തുവിൻ്റെ സ്വഭാവം അനുകരിക്കേണ്ടതായിരുന്നു. എന്നാൽ യൂദ അത് ചെയ്തില്ല. ഒരു തുറന്ന പുസ്തകം പോലെ താൻ യൂദയുടെ ജീവിതം കണ്ടിട്ടും യേശു യൂദയോട് ക്ഷമയോടുകൂടെ പെരുമാറുകയാണ് ചെയ്തത്. നന്മ ചെയ്താൽ നല്ല പ്രതിഫലം ലഭിക്കുമെന്ന് യേശു യൂദയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. സ്വർഗീയ പ്രകാശത്തെ ത്യജിക്കുന്നതിന് യൂദയ്ക്ക് ഒരു ന്യായീകരണവുമില്ലായിരുന്നു. വെളിച്ചത്തിൽ ജീവിക്കുന്നതിന് പകരം യൂദ അന്ധകാരത്തിൽ ജീവിച്ചു. തൻ്റെ ഹൃദയത്തിൽ ദുഷ്ചിന്തകളും പ്രതികാരവും വിദ്വേഷവും മ്ലാനതയും വളരുന്നതിന് യൂദ അനുവദിച്ചു. സാത്താൻ അവൻ്റെ ഹൃദയത്തെ മുഴുവനായി അവകാശപ്പെടുത്തുന്നതുവരെ തിന്മയ്ക്ക് വേണ്ടി അവൻ്റെ ഹൃദയം തുറന്നുകൊടുത്തു. അങ്ങനെ യൂദ ക്രിസ്തുവിനെ എതിർക്കുന്നവൻ്റെ ഒരു പ്രതിനിധിയായി തീർന്നു. യൂദയുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായി സഹവസിച്ചപ്പോൾ ചില നല്ല വശങ്ങളുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമായിരുന്നു. ക്രിസ്തുവിൻ്റെ നുഖം അവൻ ഏറ്റുകൊള്ളുവാൻ മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ യൂദ അപ്പോസ്തലന്മാരിൽ പ്രധാനിയാകുമായിരുന്നു. എങ്കിലും തൻ്റെ കുറവുകളെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവ തിരുത്തുന്നതിന് പകരം മനസ്സ് കഠിനപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാനെന്ന ഭാവവും ദൈവത്തോടുള്ള അനുസരണക്കേടും അവനെ വീഴ്ചയിലേക്ക് നയിച്ചു. അങ്ങനെ ദൈവം യൂദയ്ക്ക് നൽകുവാൻ ആഗ്രഹിച്ച സ്ഥാനത്തിന് അവൻ യോഗ്യനായിത്തീർന്നു. യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ കുറവുകളുണ്ടായിരുന്നു. ക്രിസ്തു ഏറ്റവും സ്നേഹിച്ച യോഹന്നാന് പോലും കുറവുകളുണ്ടായിരുന്നു. യോഹന്നാൻ സൗമ്യതയോ കീഴ്പ്പെടുത്തുന്ന സ്വഭാവമോ ഉള്ളവനായിരുന്നില്ല. യോഹന്നാനും സഹോദരനാകുന്ന യാക്കോവും ഇടിമക്കൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവർ യേശുവിനോടുകൂടി ആയിരുന്നപ്പോൾ തങ്ങളുടെ ഗുരുവിനെ ആരെങ്കിലും പരിഹസിച്ചിരുന്നുവെങ്കിൽ അവർ യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും ഉഗ്രകോപത്തിന് പാത്രമാകുമായിരുന്നു. കോപം, പ്രതികാരവാഞ്ച, വിമർശനം തുടങ്ങിയ സ്വഭാവങ്ങൾ യോഹന്നാനിൽ കുടികൊണ്ടിരുന്നു. എന്നാൽ യേശുവിനോടുകൂടെ ദിനംതോറും സഹകരിക്കുകയും യേശുവിൻ്റെ സ്നേഹം ദർശിക്കുകയും ചെയ്തപ്പോൾ യോഹന്നാനിൽ വലിയ മാറ്റമുണ്ടായി. സ്വർഗീയ ശക്തി തന്നിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി യോഹന്നാൻ ഹൃദയം തുറന്നുകൊടുത്തു. യേശുവിൻ്റെ ഉപദേശം കേൾക്കുക മാത്രമല്ല പ്രവൃത്തിബോധത്തിലും യോഹന്നാൻ കൊണ്ടുവന്നു. തന്നിലുള്ള സ്വയത്തെ ക്രിസ്തുവിനെ സമർപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മുഖം ഏറ്റുകൊള്ളുവാനും ക്രിസ്തു നൽകുന്ന ഭാരം വഹിപ്പാനും യോഹന്നാൻ പഠിച്ചു. ശിഷ്യന്മാർക്ക് നല്ല ശിക്ഷണം യേശുവിങ്കിൽ നിന്ന് ലഭിച്ചു. യോഹന്നാനും യാക്കോബും യേശുവിനെ വിട്ടുപോയില്ല. ശാസനകൾ കേട്ടിട്ടും അവർ യേശുവിനെ തന്നെ തിരഞ്ഞെടുത്തു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കുറവുകളും ബലഹീനതകളും ഉണ്ടായിരുന്നിട്ടും അവരെ ഉപേക്ഷിച്ചില്ല. യേശുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവാനും യേശുവിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും ശിഷ്യന്മാർ അവസാനം വരെ യേശുവിനോടുകൂടെ നിന്നു. അവരുടെ സ്വഭാവങ്ങൾക്ക് വലിയ രൂപാന്തരമുണ്ടായി. സ്വഭാവങ്ങളിലും ശീലങ്ങളിലും വൈവിധ്യമുള്ളവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. ചുങ്കക്കാരനായ ലേവി മത്തായി, എരിവുകാരനായ ശിമോൻ, റോമ സാമ്രാജ്യ അധികാരത്തോട് ശക്തിയോടും സന്ധിയില്ലാ സമരം നടത്തുവാൻ ഒരുക്കമുള്ള മനുഷ്യനായിരുന്നു ശിമോൻ. ഉദാരമനസ്കനും വികാരജീവിയുമായിരുന്ന പത്രോസ്, ഹീന മനസ്സിൻ്റെ ഉടമയായിരുന്ന യൂദാ, ഭയമുള്ളവനും സത്യസന്ധനുമായ തോമസ്, അല്പവിശ്വാസിയായ ഫിലിപ്പോസ്, സ്ഥാനമോഹിയും ബഹിർമുഖിയുമായിരുന്ന സെബദി മക്കൾ, ഇപ്രകാരം വിഭിന്ന സ്വഭാവങ്ങളുള്ളവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. ജന്മസിദ്ധമായുള്ളതും പരിചയങ്ങളിലൂടെ നേടിയിട്ടുള്ളതുമായ തിന്മ സ്വഭാവങ്ങളുമുള്ള വ്യക്തികളെയായിരുന്നു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരാക്കി തിരഞ്ഞെടുത്തത്. തന്നിലൂടെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർക്കുവാനാണ് യേശു അവരെ ശിഷ്യരാക്കിയത്. ഏകയാത്മാവാൽ നയിക്കപ്പെടുവാനും ഏകവിശ്വാസത്തിൽ ഒന്നായിത്തീരുവാനും യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശീലനം നൽകി. അവർക്ക് പരീക്ഷണങ്ങളും പരിധികളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ക്രിസ്തു അവരിൽ വസിക്കുമ്പോൾ അവരുടെ ഭിന്നതകൾ മാറി, അവർ ഏക സ്വഭാവമുള്ളവരായിത്തീർന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ പരസ്പരം ബന്ധിച്ചു. അവർ ഏക മനസ്സുള്ളവരും ഏക തീരുമാനമെടുക്കുന്നവരുമായി തീരുവാൻ കർത്താവ് നൽകിയ പാഠങ്ങൾ അവരെ സഹായിച്ചു. അവരുടെ കേന്ദ്രം ക്രിസ്തുവായിരുന്നു. ആ കേന്ദ്രത്തിലേക്ക് അവരടുക്കും തോറും തമ്മിൽ തമ്മിൽ അടുത്തുകൊണ്ടിരുന്നു. ശിഷ്യന്മാർക്ക് ഉപദേശം നൽകിയതിന് ശേഷം യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥനാ നിരതരായി നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. അവരുടെ തലമേൽ യേശു കൈവച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ വിശുദ്ധശ്രൂഷയ്ക്കായി അവരെ വേർതിരിച്ചു. ഇങ്ങനെ ശിഷ്യന്മാർ സുവിശേഷ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ടു. തൻ്റെ പ്രതിനിധികളായി മനുഷ്യരുടെ ഇടയിലേക്ക് കർത്താവ് അയക്കുന്നത് വീഴ്ച ഭവിക്കാത്ത ദൂതന്മാരെയല്ല, നേരെ മറിച്ച് സാധാരണക്കാരായ മനുഷ്യരെയാണ്. മനുഷ്യരെ നേടുവാൻ ക്രിസ്തു മനുഷ്യനായി തീർന്നു. ലോകത്തിന് രക്ഷ നൽകുവാൻ ദൈവികത്വത്തിൻ്റെയും മാനുഷികത്വത്തിൻ്റെയും ആവശ്യമുണ്ടായിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമ്പർക്കത്തിന് മാനുഷികത്വം ഒരു മാധ്യമമായി തീരേണ്ടത് ആവശ്യമായിരുന്നതിനാൽ ദൈവികത്വം മാനുഷികാവേഷം ധരിക്കേണ്ടതും ആവശ്യമായി തീർന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചും ഇപ്രകാരമായിരിക്കേണ്ടതാണ്. പുറമേ നിന്ന് ഒരു ശക്തി മനുഷ്യന് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ സദൃശ്യത്തിലായിത്തീരുവാനും ദൈവവേല ചെയ്യുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കേണ്ടതിനും പുറമേ നിന്നുള്ള ശക്തി ആവശ്യമായിരുന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യപ്രയത്നം ആവശ്യമായിരുന്നില്ല എന്നല്ല. ദൈവിക ശക്തിയിൽ മനുഷ്യത്വം ആശ്രയിക്കുന്നു. വിശ്വാസത്തിലാണ് ക്രിസ്തു ഒരുവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത്. ദൈവവുമായി സഹകരിക്കുമ്പോൾ നന്മ ചെയ്യുവാൻ മനുഷ്യൻ പ്രാപ്തനായിത്തീരുന്നു. ഗലീലയിലെ മീൻപിടുത്തക്കാരെ വിളിച്ച ക്രിസ്തു ഇപ്പോഴും തൻ്റെ വേലയ്ക്ക് വേണ്ടി ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യകാല ശിഷ്യന്മാരിലൂടെ ക്രിസ്തു തൻ്റെ ശക്തി എങ്ങനെ പ്രകടമാക്കിയോ അതുപോലെ ഇപ്പോഴും തൻ്റെ ശക്തി നമ്മിലൂടെ പ്രകടമാക്കുവാൻ ഒരുക്കമുള്ളവനാണ്. നാം എത്രമാത്രം അപൂർണതയും പാപ സ്വഭാവമുള്ളവരുമാണെങ്കിൽ തന്നെയും താനുമായി പങ്കാളിത്തം വഹിക്കുവാൻ ക്രിസ്തു നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ശുശ്രൂഷയിൽ പരിശീലനം നേടുവാൻ ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്താൽ പരിശീലിക്കപ്പെടുവാനും ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെടുവാനും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. എങ്കിലും ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. 2 കൊരിന്ത്യർ 4:7. ഇക്കാരണത്താലാണ് സുവിശേഷം ദൈവദൂതന്മാരെ ഫലമേൽപ്പിക്കാതെ തെറ്റിപ്പോകുന്ന മനുഷ്യനെ ഫലമേൽപ്പിച്ചത്. മനുഷ്യൻ്റെ ബലഹീനതയിൽ കൂടെ പ്രവർത്തിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നമ്മെപ്പോലെ ബലഹീനരായവരെ സഹായിപ്പാൻ കഴിയുന്ന ശക്തിക്ക് നമ്മെയും സഹായിപ്പാൻ കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ബലഹീനത പൂണ്ടവരായ അവർ തന്നെ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ എബ്രായർ 5:2. സന്നദ്ധതയും കഴിവും ഉള്ളവരായിരിക്കണം. തങ്ങൾ തന്നെ ആപത്തിലകപ്പെടുകയും വഴിയുടെ പ്രയാസങ്ങളും ആപത്തുകളും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതുപോലെയുള്ള ആപത്തിൽപ്പെട്ടിരിക്കുന്നവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സംശയത്താൽ കുഴങ്ങുന്നവരുണ്ട്. അദൃശ്യനായവനെ കൈനീട്ടിപ്പിടിക്കുവാൻ കഴിയാത്തവരുണ്ട്. എന്നാൽ അവർക്ക് ദൃശ്യനായൊരു സ്നേഹിതൻ ക്രിസ്തുവിന് പകരമായി വരുമ്പോൾ ബലഹീനമായ അവരുടെ വിശ്വാസം ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ കാരണമായിത്തീരും. യേശുവിനെ ലോകത്തിന് നൽകുന്നതിൽ നാം സ്വർഗീയ ദൂതന്മാരുമായി കൂട്ടുവേലക്കാരായിത്തീരണം. നമ്മുടെ സഹകരണത്തിന് വേണ്ടി ദൂതന്മാർ അക്ഷമേരായി കാത്തിരിക്കുന്നു. മനുഷ്യനുമായി സമ്പർക്കം പുലർത്തുവാനുള്ള ചാനലുകൾ മനുഷ്യൻ തന്നെയായിരിക്കണം. പൂർണ്ണഭക്തിയോടെ നാം ക്രിസ്തുവിനെ നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ ദൂതന്മാർ സന്തോഷിക്കുന്നു. ദൈവസ്നേഹം വെളിപ്പെടുത്തുവാൻ നമ്മുടെ ശബ്ദത്തിലൂടെ അവർക്ക് സംസാരിക്കുവാൻ കഴിയുന്നതിലാണ് അവർ സന്തോഷിക്കുന്നത്.